പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശേഷം ബൈബിളിൽ കാണുന്ന ഒരു ചെറിയ പുസ്തകമാണ്, റൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകം. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ കാനാൻ ദേശത്ത്, പ്രത്യേകിച്ച് ബെത്ലഹേമിൽ നടന്ന ഒരു കുടുംബ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുക. മനോഹരമായ ഒരു കൊച്ചു പുസ്തകം, വെറും 85 വാക്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ ചെറിയ പുസ്തകം ഒരു വലിയ സത്യം ഉൾക്കൊള്ളുന്നതാണ്. ഹൃദയഹാരിയായ ഒരു കൊച്ചു നോവൽ പോലെയാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രാജാവായ ദാവീദിൻ്റെ മുത്തശ്ശിയുടെ കഥയാണ് ഇവിടെ രേഖപ്പെടുത്തുക. വിജാതീയ സ്ത്രീയായ, മൊവാബ്യ സ്ത്രീയായ റൂത്ത് എപ്രകാരം ഇസ്രായേലിലെ രാജവംശത്തിൻ്റെ തുടക്കത്തിൽ വന്നു ചേർന്നു എന്ന് ഈ പുസ്തകം രേഖപ്പെടുത്തും. ന്യായാധിപന്മാരുടെ കാലഘട്ടത്ത് സംഭവിച്ചതാണ് ഈ കുടുംബകഥ എന്ന് ആരംഭത്തിൽ കാണും. ആദ്യമേ ചുരുക്കമായി കഥ, അതിനുശേഷം ചില അവലോകനങ്ങൾ, വിചിന്തനങ്ങൾ, വിശദീകരണങ്ങൾ നമ്മൾ കാണും. ബേത്ലഹേംകാരനായ എല്ലിമെലെക് തൻ്റെ ഭാര്യയായ നവോമിയും പുത്രന്മാരായ മഹലോൺ, കീലിയോൺ എന്നിവർ ഒരുമിച്ച് മൊവാബ് ദേശത്ത് പോയി താമസമാക്കി. കാരണം ബേത്ലഹേമിൽ വലിയ ക്ഷാമമുണ്ടായി. ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൊവാബ് ദേശത്ത് പോയി വാസമുറപ്പിച്ച എല്ലിമെലെക് താമസിയാതെ മരിച്ചു. അവിടെ വെച്ച് മഹലോൺ, കീലിയോൺ എന്ന രണ്ടു മക്കൾ, ഓർഫ, റൂത്ത് എന്ന രണ്ട് മൊവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ആ രണ്ട് പുത്രന്മാരും മരിച്ചു. അങ്ങനെ 3 വിധവകൾ, മക്കളില്ലാത്ത 3 വിധവകൾ അവശേഷിച്ചു. നവോമി തിരിച്ച് തൻ്റെ നാട്ടിലേക്ക്, ബേത്ലഹേമിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. ചെറുപ്പക്കാരികളായ മരുമക്കളോട് അമ്മായിയമ്മ നവോമി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തന്നെ നാട്ടിലേക്ക്, ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കുക. അമ്മായിയമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഓർഫ തിരിച്ചുപോയി. റൂത്ത് വിടാതെ പിടികൂടി. അമ്മായിയമ്മ പോകുന്നിടത്തെല്ലാം അവളും പോകും, അമ്മയെന്നാണ് പറയുക. അമ്മയെ അനുഗമിച്ച് റൂത്ത് ബേത്ലഹേമിലേക്ക് വന്നു. ബേത്ലഹേമിലേക്ക് വന്ന റൂത്ത് ബോവാസ് എന്ന യഹൂദ പ്രമാണിയുടെ വയലിൽ കാലാവെറുക്കാനായിട്ടിടയായി. ആ കാലാവെറുക്കാൻ പോയ വയലിൻ്റെ ഉടമസ്ഥനായ ബോവാസിനെ പിന്നീട് അവൾ വിവാഹം കഴിച്ചു. കാരണം അവൾ വിവാഹം കഴിച്ച ബോവാസ് എലിമലേക്കിൻ്റെ ഒരു ബന്ധുവായിരുന്നു. ആ ബന്ധുവിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ബോവാസ് റൂത്തിനെ വിവാഹം കഴിക്കുക. ആ വിവാഹബന്ധത്തിൽ നിന്ന് ജനിച്ച ഓബേദ് ദാവീദിൻ്റെ പിതാവായ ജെസ്സെയുടെ പിതാവായിരുന്നു. അങ്ങനെ ബോവാസ്, ഓബേദ്, ജെസ്സെ, ദാവീദ്, ഇപ്പോൾ ദാവീദിൻ്റെ മുതുമുത്തശ്ശിയായി റൂത്ത് പരിണമിക്കുന്നു. ഇതാണ് കഥയുടെ ചുരുക്കം. ഈ ചെറിയ കഥ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമേ ഈ കഥയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ, ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് കാണുക. റൂത്തിൻ്റെ പുസ്തകം, വെറും 4 അധ്യായം മാത്രമുള്ള ഈ പുസ്തകം, ഇന്ന് POC ബൈബിളിലും മറ്റു പല ഇംഗ്ലീഷ് ബൈബിൾ വിവർത്തനങ്ങളിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശേഷം സാമുവേലിൻ്റെ പുസ്തകത്തിന് മുമ്പായിട്ടാണ് ചേർത്തിരിക്കുന്നത്, ചരിത്ര ഗ്രന്ഥമായി. അതേസമയം ഹെബ്രായ ബൈബിളിൽ റൂത്തിൻ്റെ സ്ഥാനം ചരിത്ര ഗ്രന്ഥങ്ങളുടെ കൂടെയല്ല, മറിച്ച് ലിഖിതങ്ങളുടെ കൂടെയാണ്. ലിഖിതങ്ങളിൽ കെത്തുബീം എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥത്തിൻ്റെ പട്ടികയിൽ 5 പുസ്തകങ്ങൾ ചുരുളുകൾ അഥവാ മെഗില്ലോത്ത് എന്നറിയപ്പെടും. ഈ മെഗില്ലോത്ത് അഥവാ ചുരുളുകൾ എന്ന് പറയുന്ന 5 പുസ്തകങ്ങൾ ഇസ്രായേൽക്കാരുടെ പ്രത്യേക തിരുനാളുകളുമായി ബന്ധപ്പെട്ട് ആണ്ടുതോറും വായിച്ചിരുന്നതാണ്. ഉദാഹരണത്തിന് ഉത്തമഗീതം പെസഹ തിരുനാളിൽ, റൂത്ത് പന്തക്കുസ തിരുനാളിൽ, സഭാപ്രസംഗൻ കൂടാര തിരുനാളിൽ, വിലാപം ആബിബ് മാസത്തിൽ പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ തലേ ദിവസം, അവസാനമായി എസ്തേർ പൂരിം തിരുനാളിൽ. ഇങ്ങനെ 5 പുസ്തകങ്ങൾ 5 പ്രത്യേക തിരുനാളുമായി ബന്ധപ്പെടുത്തി വായിച്ചിരുന്നു. മനോഹരമായ ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇതൊരു കുടുംബകഥയാണെന്നാണ്. ഈ കുടുംബകഥയുടെ പ്രത്യേകതകളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇവിടെ പറയുന്ന ചില സാഹചര്യങ്ങൾ, ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പുസ്തകത്തിലെ സന്ദേശം ഗ്രഹിക്കാൻ ഉപകാരപ്രദമാവും. ഇവിടെ കാനാൻ ദേശത്തേക്ക് കടന്നു വരുന്ന റൂത്ത് ബോവാസിന്റെ വയലിൽ കാലാ വെറുക്കാൻ പോയി എന്ന് പറയും. എന്താണ് ഈ കാലാ വെറുക്കൽ? കാലാ വെറുക്കലുമായി ബന്ധപ്പെട്ട നിയമം എന്താണ്? കൊയ്ത്തുകാര് കൊയ്ത് കറ്റ കെട്ടുമ്പോൾ ചിലപ്പോൾ കറ്റയിൽ പെടാതെ താഴെ വീണ് കിടക്കുന്ന കതിരുകൾ, അല്ലെങ്കിൽ കൊയ്യുമ്പോൾ കൊയ്ത്തുകാരുടെ കയ്യിൽ പെടാതെ നിന്നു പോകുന്ന കതിരുകൾ, ഇങ്ങനെയുള്ള കതിരുകൾ പെറുക്കിയെടുക്കുന്നതിനെയാണ് കാല പെറുക്കുക എന്ന് പറയുക. ഇതിനെക്കുറിച്ച് ഇസ്രായേലിൽ വ്യക്തമായൊരു നിയമമുണ്ടായിരുന്നു. ലേവ്യരുടെ പുസ്തകം 19:9-10 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിന് ശേഷം കാലാ പെറുക്കുകയുമരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തു പറിക്കരുത്. വീണുകിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയുമരുത്. പാവങ്ങൾക്കും പരദേശികൾക്കും അത് നീക്കിവെക്കുക. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. വയലിൽ വീണുപോകുന്ന കതിരുകൾ, താനെ താഴെ വീഴുന്ന പഴങ്ങൾ, ഇതൊക്കെ പെറുക്കിയെടുക്കുക അഥവാ കാലാ പെറുക്കുക എന്നതിനുള്ള അവകാശം ഭൂമിയുടെ ഉടമയ്ക്കല്ല, സ്വന്തമായി ഭൂമിയില്ലാത്ത പരദേശികൾക്കും പാവപ്പെട്ടവർക്കുമാണ്. ഈ ഒരു നിയമം നിലവിൽ നിന്നു. ആ നിയമമനുസരിച്ചാണ് ബോവാസിൻ്റെ വയലിൽ റൂത്ത് കാലാ പെറുക്കാനായി പോവുക. പക്ഷേ കാലാ പെറുക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നുകിൽ കാലാ പെറുക്കാൻ വരുന്ന ആളുകളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ, വേലക്കാർ വിരട്ടി ഓടിക്കും. ചിലപ്പോൾ കാലാ പെറുക്കുന്നവർ കൊയ്ത്തുകാരുടെ മുമ്പിൽ കടന്ന് കതിരുകൾ പെറുക്കിയെടുത്തുനിന്ന് വരും. അതല്ലെങ്കിൽ കറ്റ കെട്ടി വെച്ചിരിക്കുന്നതിൽ നിന്ന് കാലാ പെറുക്കുകാർ കതിരുകൾ ഊരിയെടുത്തുനിന്ന് വരും. അല്ലെങ്കിൽ കാലാ പെറുക്കുകാർ തമ്മിൽ തർക്കവും സംഘട്ടനവും ഉണ്ടായെന്ന് വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തൊഴിലാളികൾ, ഉടമസ്ഥൻ്റെ വേലക്കാർ കാലാ പെറുക്കുകാരെ ആട്ടി ഓടിക്കും. ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബന്ധുവായ ബോവാസിൻ്റെ വയലിൽ തന്നെ കാലാ പെറുക്കാനായി റൂത്തിനെ പറഞ്ഞയക്കുക. പക്ഷേ ഇതിലൂടെ വലിയ ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ബൈബിളിലെ സാമൂഹ്യ നിയമങ്ങളെ സംബന്ധിച്ച് ദൈവം ദാനമായി നൽകിയതാണ് വാക്തത്വ ഭൂമി. ആ വാക്തത്വ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ, വളരാൻ, വികസിക്കാനുള്ള അവകാശം ഉണ്ടാവണം. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഭൂമി ഇല്ലാത്തവരായി പോയാൽ, ഇനി കാനാൻ ദേശത്ത് വാസം ഉറപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ ഇടയിൽ ഒന്ന് വസിക്കുന്ന പരദേശികളാവട്ടെ, സ്വന്തമായി ഭൂമി ഇല്ലാത്തവരാവട്ടെ, അവരും പട്ടിണി കിടക്കാനിടയാവരുത്. ആരെങ്കിലും സ്വത്ത് സമ്പാദിക്കുന്നതിനേക്കാളും പ്രധാനം എല്ലാവരും പട്ടിണിയില്ലാത്തവരായി ഭക്ഷണം കഴിച്ച് ജീവിക്കുക എന്നതാണ്. അതിനാവശ്യമായ നിയമമായിരുന്നു കാലാ പെറുക്കലിനെ സംബന്ധിച്ച നിയമം. രണ്ടാമത്തെ ഒരു പ്രധാന ഘടകം ഭർത്തൃ സഹോദര ധർമ്മം എന്ന് പറയും. നിയമാവർത്തന പുസ്തകം 25:5 മുതൽ 10 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാ. ഭർത്താവിൻ്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയായി സ്വീകരിച്ച് ഭർത്തൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും ചെയ്യണം. പരേതനായ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അവളുടെ ആദ്യജാതന് അവൻ്റെ പേരിടണം. സഹോദരന്റെ വിധവയെ സ്വീകരിക്കാൻ ഒരുവൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൾ പട്ടണവാതിൽക്കിൽ ചെന്ന് ശ്രേഷ്ഠന്മാരോട് ഇങ്ങനെ പറയട്ടെ, എൻ്റെ ഭർത്തൃ സഹോദരൻ തൻ്റെ സഹോദരന്റെ നാമം ഇസ്രായേലിൽ നിലനിർത്താൻ വിസമ്മതിക്കുന്നു, അവൻ ഭർത്തൃ സഹോദര ധർമ്മം നിറവേറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ അവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവളെ സ്വീകരിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ വെച്ച് തന്നെ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പാദത്തിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുകയും അവൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിന് ശേഷം സഹോദരൻ്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും എന്ന് പറയണം. ചെരുപ്പഴിക്കപ്പെട്ടവൻ്റെ ഭവനം എന്ന് അവൻ്റെ ഭവനം ഇസ്രായേലിൽ വിളിക്കപ്പെടും. ഇത് ഇസ്രായേലിൽ നിലനിന്ന ഒരു നിയമമാണ്. ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് വാക്തത്വ ഭൂമിയിലുള്ള അവകാശമാണ് ദൈവജനത്തിൽ പങ്കുചേരുന്നതിൻ്റെ ദൃശ്യമായ അടയാളം എന്ന് ഇസ്രായേൽക്കാർ വിശ്വസിച്ചിരുന്നു. നിത്യജീവിതത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ശരീരങ്ങളുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസം നിലവിൽ വരുന്നതിന് മുമ്പാണ് ഇപ്രകാരം ഉള്ള നിയമം നിലനിന്നിരുന്നത്. ഇങ്ങനെ മക്കളില്ലാതെ മരിച്ചുപോയ ഒരുവൻ്റെ ഓർമ്മ ഇസ്രായേലിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ സഹോദരൻ മരിച്ചയാളിൻ്റെ ഭാര്യയെ സ്വീകരിച്ച് ആ ഭാര്യയിൽ നിന്ന് ജനിക്കുന്ന ആദ്യ മകന് മരിച്ചുപോയ സഹോദരൻ്റെ പേരിടണമെന്നും അവൻ്റെ അവകാശം നിലനിർത്തണമെന്നും പറയുക. ഈ ഭർത്തൃ സഹോദര ധർമ്മത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ധാരാളം പരാമർശം കാണും. റൂത്തിൻ്റെ പുസ്തകത്തിൽ ഇത് പരാമർശ വിഷയമാവുന്നത് ഭർത്താവ് മരിച്ചുപോയ റൂത്ത് അവൾ മടങ്ങി വന്നപ്പോൾ അവളെ ഭാര്യയായി സ്വീകരിച്ച് മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ മരിച്ചുപോയ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്ക് കടമയുണ്ടായിരുന്നു. സഹോദരൻ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന് ആ കടമയുണ്ട്. ഇപ്രകാരമുള്ള ഒരു കടമയാണ് ബോവാസ് നിർവഹിക്കുക. അതിന് അടുത്ത നിയമം പ്രസക്തമായിത്തീരുന്നു. വീണ്ടെടുപ്പ് നിയമമാണ് ഇവിടെ പ്രസക്തമായി വരുന്നത്. ഇപ്പോൾ മൂന്നാമത്തേത് ഭൂമിയുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട നിയമം. അത് ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങളിൽ കാണും. നിങ്ങൾ ഭൂമി എന്നേക്കുമായി വിൽക്കരുത്. എന്നാൽ ഭൂമി എന്റേതാണ്. നിങ്ങൾ പരദേശികളും കുടികിടപ്പുകാരുമാണ്. നീ സ്വന്തമാക്കുന്ന ദേശത്ത് ഭൂമി വീണ്ടെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം. എന്നാൽ വീണ്ടെടുക്കാൻ അവന് ആരും ഇല്ലാതിരിക്കുകയും പിന്നീട് സമ്പന്നനായി വീണ്ടെടുക്കാൻ അവന് കഴിയുകയും ചെയ്താൽ അത് വിറ്റതിനു ശേഷമുള്ള വർഷങ്ങൾ കണക്കാക്കി വാങ്ങിയവന് അധിക തുക തിരികെ കൊടുത്ത് അവന് തന്റെ അവകാശം വീണ്ടെടുക്കാം. ഇപ്പോൾ വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം അടുത്ത ബന്ധുവിനാണ്. മൊവാബിൽ നിന്ന് മടങ്ങി വന്ന നവോമി തന്റെ ഭൂമിയിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു എന്നാണ് ബോവാസ് പറയുക. ആ ഭൂമി വിൽക്കുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള വാങ്ങാനുള്ള അവകാശം കടമ അടുത്ത ബന്ധുവിനാണ്. ബോവാസിനേക്കാളും അടുത്തൊരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. ആ ബന്ധു ഈ സ്ഥലം വാങ്ങാൻ സന്നദ്ധനാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ സ്ഥലം വാങ്ങുന്നയാള് നവോമിയുടെ മരിച്ചുപോയ മകന്റെ ഭാര്യയായ റൂത്തിനെ ഭാര്യയായി സ്വീകരിക്കണം എന്ന നിബന്ധന കൂടി വെച്ചതുകൊണ്ട് ആ ചാർച്ചക്കാരൻ സ്ഥലവും വേണ്ട പെണ്ണും വേണ്ട എന്നൊരവസ്ഥയിലേക്കാണ് കടന്നു വരിക. അങ്ങനെ റൂത്തിനെ സ്ഥലത്തോടൊപ്പം സ്വീകരിക്കാനായിട്ട് ബോവാസ് സന്നദ്ധനാകുന്നു. അത് അന്ന് നിലവിലിരുന്ന നിയമമനുസരിച്ചാണ്. അടുത്ത അത് നഗര കവാടം എന്ന പരാമർശമാണ്. എന്താണ് നഗര കവാടം കൊണ്ട് ഉദ്ദേശിക്കുക? രാജഭരണത്തിന് ശേഷമാണ് ഇസ്രായേലിൽ നീതിന്യായ കോടതികൾ സ്ഥാപിക്കപ്പെട്ടത്. രാജാവിൻ്റെ സേവകന്മാരായി രാജാവ് നിശ്ചയിക്കുന്ന ന്യായാധിപന്മാർ കോടതികൾ വിധി സ്ഥാപിക്കുന്ന ആ സംവിധാനം ഉണ്ടായത് രാജഭരണത്തോടു കൂടിയാണ്. അതിനു മുൻപ് ന്യായാധിപന്മാരുടെ കാലത്ത് നീതിന്യായം നടപ്പിലാക്കിയിരുന്നത് ഗ്രാമങ്ങളിലെ കുടുംബത്തലവന്മാരായിരുന്നു. ആ കുടുംബത്തലവന്മാർ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ കവാടത്തിൽ രാവിലെ വന്ന് ഇരുപ്പുറപ്പിക്കും. ആർക്ക് വേണമെങ്കിലും അവിടെ വരാം. തങ്ങളുടേതായ പരാതികൾ ആ കുടുംബത്തലവന്മാരുടെ മൂപ്പന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. സാക്ഷികളെ ഹാജരാക്കാം. സാക്ഷികളെ വിചാരണം ചെയ്ത് കുറ്റം വിധിക്കുകയോ അല്ലെങ്കിൽ നീതി നടപ്പിലാക്കി കൊടുക്കുകയോ ചെയ്യുന്നത് ഈ നഗരത്തിൻ്റെ വാതിൽക്കലിരിക്കുന്ന കുടുംബത്തലവന്മാരായ മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് നഗര കവാടം എന്ന് ഇതിന് പേര് വന്നത്. നഗര കവാടം കോടതിയുടെ ഒരു പര്യായമാണ്. ഇനി രാജാക്കന്മാരുടെ ഭരണം നിലവിൽ വന്ന് കോടതികൾ നിലവിൽ വന്നപ്പോഴും നീതിന്യായ കോടതികളെ സൂചിപ്പിക്കാനായി നഗര കവാടം എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് ആമോസ് എഴുതിയ പുസ്തകം 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്താൻ കാരണം. നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു, സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു. നഗര കവാടത്തിൽ ന്യായം വിധിക്കുക, നീതിന്യായ കോടതി. ഇനി അവസാനമായി ഒരു ആചാരം കൂടി കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ്. അന്ന് ഏതെങ്കിലും തരത്തിൽ വ്യവഹാരങ്ങൾ, കരാറുകൾ ഉറപ്പുവരുത്തുന്നതിന് നിലവിലിരുന്ന ഒരു ചടങ്ങാണ് ചെരുപ്പ് മാറൽ. ഇസ്രായേലിൽ നിലവിൽ നിന്നിരുന്ന ഒരു ആചാരമാണിത്. റൂത്തിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 7-ും 8-ും വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക, എനിക്കത് സാധ്യമല്ല. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ്. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റയാളെ ഏൽപ്പിക്കും. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ നടപ്പ്. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരുപ്പൂരി. ഈ ചെരുപ്പൂരുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഒരാൾ ഒരു ഭൂമി വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ആ വാങ്ങുന്ന ഭൂമിയിലൂടെ അയാൾ നടക്കണം. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ആ ഭൂമിയിലൂടെ നടന്നാലേ ആ ഭൂമിയുടെ മേലെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചതായിട്ട് വരികയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം അബ്രഹാത്തോട് പറയുക, നീ ഈ കാണുന്ന ദേശത്തുകൂടി നടക്കുക. കാനാൻ ദേശത്തുകൂടെ മുഴുവനും നടന്ന് ആ ദേശം മുഴുവനും സ്വന്തമാക്കുന്നതിൻ്റെ അടയാളമായിരുന്നു. കാലക്രമത്തിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമായി അനുഭവപ്പെടാൻ തുടങ്ങി. വാങ്ങിയ സ്ഥലത്ത് മുഴുവൻ നടക്കുന്നതിന് പകരം ആ വാങ്ങിയ സ്ഥലത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ചെരുപ്പ് കൊണ്ടുപോയി ഇട്ടാൽ നടന്നതിന് തുല്യമായി കണക്കാക്കും. ഇനി ആ സ്ഥലത്ത് പോകാതെ തന്നെ ഈ ചെരുപ്പ് അഴിച്ചു മാറ്റി ഉടമസ്ഥൻ തൻ്റെ ചെരുപ്പ് അഴിച്ച് വാങ്ങുന്ന ആൾക്ക് കൊടുത്താൽ ഈ ഭൂമിയുടെ അവകാശം അയാൾക്ക് കൊടുത്തതായി പരിഗണിക്കപ്പെടും. ഇങ്ങനെ ആണ് ചെരുപ്പ് അഴിക്കുന്നതിൻ്റെ ചടങ്ങ് ഇസ്രായേലിലേക്ക് കടന്നു വന്നത്. ആമോസ് പറയും, ആമോസിൻ്റെ പുസ്തകത്തിൽ, നിങ്ങൾ ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെ വിൽക്കുന്നുവെന്ന്. വില കുറഞ്ഞ് അടിമകളെ വിൽക്കുന്നത് മാത്രമല്ല, നിയമപരമായ വ്യവഹാരത്തിലൂടെ അടിമകളെ, മനുഷ്യരെ അടിമകളാക്കി വിൽക്കുന്നു എന്ന് സൂചന കൂടി അതിലൂടെയുണ്ട്. ഇനി നമുക്ക് റൂത്തിൻ്റെ കഥയിലേക്ക് മടങ്ങി വരാം. റൂത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് ബേത്ലഹേമിലാണ്. യൂദാ ഗോത്രത്തിന് ലഭിച്ച പ്രദേശത്ത് ബേത്ലഹേം പട്ടണത്തിൽ, ആ ബേത്ലഹേമിൽ നിന്ന് ആണ് അവർ മോവാബിലേക്ക് യാത്രയാവുക. ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ ബേത്ലഹേം വിട്ട് കിഴക്കോട്ട് പോയി, ജോർദാൻ കടന്ന് തെക്കോട്ട് വന്ന് മോവാബ് പ്രദേശം, ഇതാണ് മോവാബ്. ഇപ്പോൾ ബേത്ലഹേം വിട്ട് മോവാബിൽ പോയി വാസം ഉറപ്പിച്ചു. ഇതൊരു ശ്രദ്ധേയമായ സംഭവമാണ്. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീട് എന്നാണ്. അപ്പത്തിൻ്റെ വീട്ടിൽ ക്ഷാമമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുക. അപ്പത്തിൻ്റെ വീട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ അപ്പം തേടി വിദേശത്തേക്ക് പോയി. അവിടെ തന്നെ ഒരു ചെറിയ അപാകത കാണാം. താൽക്കാലികമാണ് ക്ഷാമം. ആ ക്ഷാമം മാറുന്നവരെ പിടിച്ചു നിൽക്കാൻ എലിമലേക്കിന് സാധിച്ചില്ല. വിദേശത്ത് പോയാൽ ആഹാരം കിട്ടുമെന്ന് കരുതി, മെച്ചപ്പെട്ട ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാമെന്ന് കരുതി, വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് അകന്ന് വിജാതീയരുടെ നാട്ടിലേക്ക് കടന്നുപോയ എലിമലേക്ക്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നുപോയി. എലിമലേക്ക് വിദേശത്ത് കിടന്നു മരിച്ചു. വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് അകലെയാണ് എലിമലേക്ക് മരിക്കുക. ഇപ്പോഴ തുടക്കം തന്നെ ഒരു നിർണായകമായ സംഭവമാണ്. വാഗ്ദത്ത ഭൂമി വിട്ട് ദേശത്തേക്ക് പോയ എലിമലേക്കിൻ്റെ ദുരന്തമാണ് ആരംഭിക്കുക. ദുരന്തമാണ് മുഴുവനും തുടക്കത്തിൽ. എലിമലേക്ക് മരിക്കുന്നു, എലിമലേക്കിൻ്റെ രണ്ടു മക്കളും മരിക്കുന്നു. ഈ പേരുകളുടെ എല്ലാം അർത്ഥവും ഒന്ന് കണക്കിലെടുക്കുന്ന നല്ലതാണ്. എലിമലേക്ക് എന്ന് പറഞ്ഞാൽ എലി മെലേക്ക്, എൻ്റെ ദൈവം രാജാവ് എന്നാണ് അർത്ഥം. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം സന്തുഷ്ട എന്നാണ്. നവോമി മടങ്ങി വരുമ്പോൾ കൂട്ടുകാരെല്ലാം നവോമിയെ ആശംസിക്കാനായി സ്വീകരിക്കാൻ വരുമ്പോൾ പറയും, ഇനി എൻ്റെ പേര് നവോമി എന്നല്ല മാറ എന്നായിരിക്കും. മാറ എന്ന ദുഃഖിത കയ്പ് നിറഞ്ഞവൾ എന്നാണ് അർത്ഥം. എലിമലേക്കിനും നവോമിക്കും ജനിച്ച രണ്ടു മക്കൾ, അവരുടെ പേരുകളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് കാണുക. മഹലോൻ എന്നാൽ രോഗം എന്നും രോഗി എന്നും അർത്ഥമുണ്ട്. കീലിയോൺ എന്നാൽ അവസാനം, അന്ത്യം എന്നാണ്. രോഗിയുടെ അന്ത്യം പെട്ടെന്നുണ്ടായി. മഹലോനും കീലിയോനും അവരുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിദേശത്ത് കിടന്നു മരിച്ചു. ഇനി ഇവരുടെ രണ്ട് ഭാര്യമാർ, ഓർഫ എന്ന പേരിൻ്റെ അർത്ഥം പുറം തിരിയുന്നവളെന്നാണ്. നവോമി തിരിച്ച് നാട്ടിലേക്ക് പോരാൻ തീരുമാനിച്ചപ്പോൾ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഓർഫ തിരിച്ചുപോയി. അങ്ങനെ പുറം തിരിയുന്നവൾ തൻ്റെ വീട്ടിലേക്ക് തന്നെ, നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നാൽ റൂത്ത് എന്ന പേരിൻ്റെ വാക്കിൻ്റെ അർത്ഥം സ്നേഹം, സൗഹൃദം, വിശ്വസ്തത എന്നൊക്കെയാണ്. ഓർഫ പുറം തിരിഞ്ഞപ്പോൾ റൂത്ത് മാതൃഭക്തി സർവപ്രധാനമായി കരുതി അമ്മായിയമ്മയെ അനുഗമിച്ചു സ്നേഹത്തോടെ, സൗഹൃദത്തോടെ. ബോവാസ് എന്ന പേരിൻ്റെ അർത്ഥം വേഗത, ശക്തി എന്നൊക്കെയാണ്. എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ മടിക്കാത്തവനാണ്, അത് വേഗവും ശക്തമായി നടപ്പിലാക്കുന്നവനാണ് ബോവാസ്. അവർക്ക് ജനിച്ച ഓബേദിൻ്റെ പേര് ദാസൻ എന്നാണ് അർത്ഥമാക്കുക. കർത്താവിൻ്റെ ദാസനാണ്, കർത്താവിൻ്റെ ദാസനാണ് ദാവിദിൻ്റെ പിതാമഹൻ. മോവാബ് എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ പിതാവിൽ നിന്ന് ജനിച്ചവനെന്നാണ്. ഇങ്ങനെ വിവിധങ്ങളായ പേരുകൾ ഈ കഥയുടെ തന്നെ അർത്ഥം വ്യക്തമാക്കാൻ സഹായിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ആശയങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒന്ന്, റൂത്ത് എന്ന കഥാപാത്രം തന്നെയാണ്. ഒരു വിജാതീയ സ്ത്രീയാണ് റൂത്ത്. അവൾ ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ളവളാണ്. പക്ഷേ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൾ ഉടമ്പടിയുടെ അവകാശി അല്ലാതിരിക്കെ തന്നെ, ഉടമ്പടിയുടെ നിബന്ധനകളും നിയമങ്ങളും അറിയാതെ തന്നെ മാതൃഭക്തി സർവപ്രധാനമായി കരുതി വിധവയായ, അനാഥയായ അമ്മായിയമ്മയെ ആയുഷ്കാലം മുഴുവൻ സേവിക്കും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി അജ്ഞാതമായൊരു ഭാവിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായവളാണ് റൂത്ത്. അമ്മായിയമ്മയെ സേവിക്കുക, ശുശ്രൂഷിക്കുക അതൊരു ഭാരമായോട് കരുതിയില്ല. തന്നെയുമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും തൻ്റെ ജീവിതം അർത്ഥവത്താവുന്നതും ഈ നിസ്വാർത്ഥമായ സേവനത്തിലൂടെയാണ് എന്നവൾ വിശ്വസിച്ചു. അമ്മായിയമ്മ നിർബന്ധിച്ചിട്ടും അവൾ മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. നീ പോകുന്നിടത്തേക്ക് ഞാനും പോകും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം, മറ്റൊരു ദൈവമില്ല, മറ്റൊരു ലക്ഷ്യമില്ല. വലിയ മാതൃപുത്രി ബന്ധത്തിൻ്റെ, കുടുംബബന്ധത്തിൻ്റെ മാതൃകയാണ് ഇന്ന് വളരെയേറെ പ്രസക്തമായൊരു മാതൃക. ഇന്ന് ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുക, അവർക്കാവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുക വലിയ ഭാരമായി കരുതുന്ന ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. അതുപോലെ തന്നെ മക്കളെ താന്തോന്നികളായി ഭാരമായി കരുതുന്ന മാതാപിതാക്കന്മാരുമുണ്ട്. റൂത്തിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠം, ഗാഠമായ, ത്യാഗോജ്വലമായ, നിസ്വാർത്ഥമായ പിതൃപുത്ര മാതൃപുത്ര ബന്ധത്തിൻ്റെ മാതൃകയാണ് റൂത്ത്. സ്നേഹത്തിൻ്റെ മാതൃകയാണ്, വിശ്വാസത്തിൻ്റെ മാതൃക കൂടിയാണ് റൂത്ത്. നമ്മൾ അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവായി കാണാറുണ്ട്. അതേസമയം അബ്രാഹം ദൈവത്തിന് വാഗ്ദാനം സ്വീകരിച്ചവനാണ്, ദൈവത്തിന് വിളി ലഭിച്ചവനാണ്. ഇത് രണ്ടും കൂടാതെ റൂത്ത് വിശ്വസിച്ചു. ഭാവി എന്താണെന്നറിയാതെ മാതാവിന് വേണ്ടി ത്യജിക്കാൻ സന്നദ്ധമായി. നിന്റെ ദൈവമായിരിക്കും എൻ്റെ ദൈവമെന്ന് പറഞ്ഞ് ഒരു വിജാതീയ സ്ത്രീ ഇസ്രായേലിലേക്ക് കടന്നു വരികയാണ്. ദൈവം ആ വിശ്വാസത്തെ സ്വീകരിച്ചു. ആ വിശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ട് അബ്രാഹത്തെ പോലെ, അബ്രാഹം വിശ്വാസികളുടെ പിതാവായി, ദാവീദിൻ്റെ പിതാവായി മാറിയെങ്കിൽ ഇവിടെ റൂത്ത് വിശ്വാസികളുടെ മാതാവായി, ദാവീദിൻ്റെ മുത്തശ്ശിയായി മാറുകയാണ്. ഒരു കർഷക കുടുംബത്തിൻ്റെ ചിത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. കർഷകരുടെ പൊതുവായ സ്വഭാവം നന്മയുടേതാണ്, ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ, ഒന്നും നീക്കിവെക്കാതെ, ഒന്നും സ്വന്തമെന്ന് കരുതാതെ പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് പൊതുവേ കർഷകർക്കുള്ളത്. കർഷകരുടെ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചുള്ളതാണ്. ദൈവം അയക്കുന്ന മഴ, ദൈവം തെളിക്കുന്ന വെയിൽ, ദൈവം നൽകുന്ന കാറ്റ്, ഇതൊക്കെയാണ് കൃഷിക്കാരന് താങ്ങും തണലുമായി നിൽക്കുക. ഒരു വർഷം മഴ ലഭിച്ചില്ലെങ്കിൽ അഥവാ അധികം മഴയുണ്ടായാൽ കൃഷി നഷ്ടമാകും. അപ്പോൾ ദൈവത്തിൽ നിരന്തരം ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതമാണ് കർഷകൻ്റെ ജീവിതം. അതുപോലൊരു ജീവിതത്തിൻ്റെ കഥയാണ് ലൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന, ആ ആശ്രയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരെയും സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ജീവിതമാണ് കർഷകൻ്റെ ജീവിതം. ഇന്ന് കർഷക ജീവിതം വലിയ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. കൃഷി ഉപജീവന മാർഗമായി അല്ലെങ്കിൽ ഭക്ഷണോൽപാദനമായി എന്നതിനേക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദനത്തിനുള്ള മാർഗമായി മാറിയിട്ടുണ്ട്. അഗ്രികൾച്ചർ ഒരു കാർഷിക സംസ്കാരത്തിനപ്പുറത്ത് അഗ്രി ബിസിനസ്സായി മാറിയിരിക്കുന്നു. കൃഷി തന്നെ ഒരു വ്യവസായമായി മാറി. കൃഷി വ്യവസായമായി മാറിയപ്പോൾ കൃഷിഭൂമി ഒരു വസ്തുവായി തീർന്നു, കൃഷി സ്വത്ത് സമ്പാദിക്കാനുള്ള മാർഗവുമായി. അപ്പോൾ കർഷകൻ്റെതായ ലാളിത്യവും കർഷകൻ്റെതായ ഈശ്വരവിശ്വാസവും പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ റൂത്തിൻ്റെ പുസ്തകം വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. കൃഷിയുടെ, കാർഷിക വൃത്തിയുടെ ധാർമ്മികതയിലേക്ക്, വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള വലിയ ഒരാഹ്വാനം. അവസാനമായി റൂത്തിൻ്റെ പുസ്തകം സാർവത്രിക രക്ഷയെക്കുറിച്ച് വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഈ പുസ്തകം രചിക്കപ്പെട്ടത് എന്നാണെന്നതിനെക്കുറിച്ച് തർക്കമുണ്ട്. പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ഇസ്രായേൽക്കാർ എസ്രാ നെഹേമിയ നേതാക്കന്മാരുടെ കീഴിൽ ഒരു ചെറിയ സങ്കുചിത സമൂഹമായി മാറിയതിനെക്കുറിച്ച് ബൈബിളിൽ ചിത്രീകരണം നടക്കുന്നുണ്ട്. വിജാതീയരുമായി യാതൊരു ബന്ധത്തിലും ഏർപ്പെടാൻ പാടില്ല, ഇസ്രായേൽക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട തങ്ങൾ മാത്രമാണ് വിശുദ്ധർ എന്നുള്ള ആ ചിന്താഗതിക്ക് എതിരെ ദൈവം നൽകുന്ന ഒരു വലിയ പാഠമായി പ്രവാസത്തിന് ശേഷം രചിക്കപ്പെട്ട ഗ്രന്ഥമായി റൂത്തിൻ്റെ പുസ്തകത്തെ കാണുന്നവരുണ്ട്. അല്ല, ഇത് ദാവീദിൻ്റെ തൊട്ടുമുമ്പ് അഥവാ ദാവീദിൻ്റെ ഭരണകാലത്ത് സാമുവേൽ പ്രവാചകൻ എഴുതിയതാണ് എന്ന് പറയുന്നവരുമുണ്ട്. രണ്ടിലും ഉണ്ടാകാം കുറേയെല്ലാം സത്യം. ദാവീദിൻ്റെ കാലത്ത് നിലവിലിരുന്ന വാചികമായ പാരമ്പര്യങ്ങളോ അഥവാ ദാവീദിൻ്റെ പിതൃ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ലിഖിത പാരമ്പര്യങ്ങളോ ശേഖരിച്ച് പ്രവാസത്തിന് ശേഷം ഇപ്രകാരമുള്ള പുസ്തകമായി രചിച്ചതാവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇതിലൂടെ കിട്ടുന്ന വലിയ പാഠം, ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല, എല്ലാ ജനതകൾക്കും ഒരുപോലെ ലഭ്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധരായ മനുഷ്യർ ഇസ്രായേൽ സമൂഹത്തിൽ മാത്രമല്ല, ഇസ്രായേലിന് പുറത്തും കാണും. ചിലപ്പോഴൊക്കെ ഇസ്രായേലുള്ളവരെക്കാൾ വിശുദ്ധർ വിജാതിയിരുന്ന് അവർ മുദ്ര കുത്തിയിരുന്ന ജനതകളിൽ കാണും. കാരണം വിശുദ്ധിയുടെ, നിഷ്കളങ്കമായ മാതൃഭക്തിയുടെ ഉത്താത്തമായ ഉദാഹരണമായിട്ടാണ് റൂത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു വിശ്വാസിയുടെ തീർത്ഥാടനമാണ് റൂത്തിൻ്റെ പുസ്തകം അവതരിപ്പിക്കുക. ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് അജ്ഞാതമായൊരു ഭാവിയിലേക്ക് വ്യക്തമായ മാർഗരേഖകളൊന്നുമില്ലാതെ യാത്ര ചെയ്തവളാണ് റൂത്ത്. അവളെ നയിച്ചത് മാതൃഭക്തിയാണ്, കുടുംബബന്ധമാണ്, നിസ്വാർത്ഥമായ സേവനത്തിന്, നിസ്വാർത്ഥമായ സ്നേഹത്തിന്, പ്രതിഫലം പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സേവനത്തിന് ദൈവം പ്രതിഫലം നൽകുന്നു. അതാണ് റൂത്തിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അപ്പത്തിൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം തേടി വിദേശത്ത് പോയി വസിച്ച എലിമലേക്കും മക്കളും ആ വിദേശത്ത് തന്നെ മരിച്ചു. താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടി അങ്ങ് നൽകിയ പ്രമാണങ്ങളും അങ്ങ് നൽകിയ വാഗ്ദാനങ്ങളും മറന്ന് വിദേശത്ത് അങ്ങിൽ നിന്ന് അകലെ ചരിക്കാൻ അവിടെ നിങ്ങൾക്കിടയാക്കരുതേ. ഏതു സാഹചര്യത്തിലും അങ്ങയോട് വിശ്വസ്ത പുലർത്താനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് പ്രദാനം ചെയ്യണം. ഭർത്താവ് മരിച്ച് ഇനിയൊരു ഭർത്താവോ കുടുംബമോ ഉണ്ടാകുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും കൂടാതെ എല്ലാം ത്യജിച്ച് അമ്മയെ അനുഗമിച്ച റൂത്തിനെ പോലെ നിസ്വാർത്ഥമായ സ്നേഹം, ആ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സേവനം, അത് ഞങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ, മാതൃകയാവട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ, റൂത്തും നവോമിയും തമ്മിൽ നിലനിന്ന ആ നിസ്വാർത്ഥമായ ത്യാഗോജ്വലമായ സ്നേഹം ഇന്നും നിലനിൽക്കാനും വളരാനും അവിടുന്ന് ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.